2020 ഒക്ടോബർ 7 ബുധനാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ സിനിമാ പേജിൽ നിന്ന്. ആരോടും മത്സരിക്കാനില്ല, നിലപാടുകളിൽ വ്യക്തതയും കൃത്യതയുമുള്ള യുവനായിക പ്രയാഗ മാർട്ടിൻ മനസ്സു തുറക്കുന്നു. എസ് എൻകുമാർ തയ്യാറാക്കിയ അഭിമുഖം. തികച്ചും വ്യക്തിപരമായ ചോദ്യങ്ങൾ അഭിമുഖത്തിൽ ചോദിക്കുന്നതിനോട് തീരെ ആഭിമുഖ്യമില്ലാത്തയാളാണ് പ്രയാഗ മാർട്ടിൻ. പക്ഷേ ഏത് ചോദ്യത്തിനും പ്രയാഗയ്ക്ക് ഉത്തരമുണ്ട്. പഠിത്തത്തിനൊപ്പം സിനിമയും കൊണ്ടുപോയിരുന്ന ഒരാളായിരുന്നു ഞാൻ. പഠിത്തം കഴിഞ്ഞു, എന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ പൂർത്തിയായി, ഇനി സിനിമയാണ് എന്റെ പ്രൈം ഫോക്കസ്. അപ്പോൾ ഒരു പ്ലാൻ ഇല്ലാതെ മുന്നോട്ട് പോകാനാവില്ല, സിനിമയുടെ കാര്യം പ്രവചിക്കാൻ പറ്റില്ല, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഒന്നും നടക്കണമെന്നില്ല, നടക്കുന്ന രീതിയിൽ ചിലപ്പോൾ വഴിത്തിരിവുണ്ടായെന്നും വരും. പുതിയതായി തിരഞ്ഞെടുക്കുന്ന വഴി എങ്ങനെയൊക്കെ പോകും, ആ വഴിയിലൂടെ പോകുമ്പോൾ എന്തൊക്കെ സംഭവിക്കും, എത്ര ദൂരം ആ വഴിയിലൂടെ പോകാൻ പറ്റും എന്നൊന്നും പറയാൻ പറ്റില്ല, അത് നമുക്കാർക്കും പ്രവചിക്കാൻ പറ്റില്ല. ആ തീരുമാനത്തിലേക്ക് വന്നു. എന്തുതരം സിനിമകളാണ് ഇനി ഞാൻ തിരഞ്ഞെടുക്കേണ്ടതെന്ന കാര്യത്തിൽ ഒരു ക്ലാരിറ്റി കിട്ടി, പ്രയാഗ പറഞ്ഞു തുടങ്ങി. സിനിമകളുടെ തിരഞ്ഞെടുപ്പ് പാളിയിട്ടുണ്ടാവാം, അതൊക്കെ കറക്റ്റ് ചെയ്തിട്ടാവാം മുന്നോട്ടുള്ള യാത്ര എന്നല്ലേ ഉദ്ദേശിച്ചത്? അല്ല, ഒരിക്കലുമല്ല. ഞാൻ ചെയ്ത സിനിമകളെല്ലാം നല്ല സിനിമകളായിരുന്നു. ഒരു സിനിമയെക്കുറിച്ച് പോലും അത് മോശമായിരുന്നു എന്നോ ചെയ്യേണ്ടായിരുന്നു എന്നോ എനിക്ക് പറയാനാവില്ല. അങ്ങനെ പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് നന്ദികേടായിരിക്കും. ഒരു സിനിമ വേറൊരു സിനിമയിലേക്ക് നയിക്കുകയും അല്ലെങ്കിൽ ഓരോ സിനിമകളും എന്നെ പല പല കാര്യങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ പടിയിൽ നിന്ന് ചാടി 11-ാമത്തെ പടിയിലേക്ക് എത്താൻ പറ്റില്ല, ആ യാത്ര ഞാൻ ബഹുമാനിച്ചേ മതിയാകൂ. ബാലതാരമായാണ് സിനിമയിൽ വന്നത്, അങ്ങനെ നോക്കിയാൽ സിനിമയിൽ 10 വർഷമാകുന്നു. അങ്ങനെ പറയാൻ പറ്റില്ല. ബാലതാരമായി സാഗർ ഏലിയാസ് ജാക്കിയിൽ മുഖം കാണിച്ചു, പിന്നീട് 1-ോ 2-ോ വർഷം കഴിഞ്ഞ് ഉസ്താദ് ഹോട്ടലിൽ മുഖം കാണിച്ചു. അപ്പയുടെ ഫ്രണ്ട്സ് ആയിരുന്നു അമൽ നീരദും അൻവർ റഷീദും. മാർട്ടിൻ മോളെ ഒന്ന് വിടുമോ എന്ന് ചോദിച്ചപ്പോൾ അപ്പ എന്നെ വിട്ടു. അല്ലാതെ എന്നിൽ എന്തെങ്കിലും ടാലന്റ് ഉണ്ടെന്ന് കണ്ടിട്ട് അവർ വിളിച്ചതൊന്നും ല്ല. ആ രണ്ട് സിനിമകളിലും ഞാൻ 1-ോ 2-ോ സീനുകളിൽ മിന്നിമാഞ്ഞു പോയിട്ടേ ഉള്ളൂ. ഒരു രസത്തിന് ചെയ്തതാണ്. അതെന്റെ സിനിമാ ജീവിതത്തിലെ സിനിമാ അനുഭവം എന്നൊന്നും പറയാനാവില്ല. എന്നാൽ വ്യത്യസ്തമായിരുന്നു. ഒരു അഭിനേത്രി എന്ന നിലയിൽ ഞാൻ പിശാശ് എന്ന തമിഴ് ചിത്രം ചെയ്തപ്പോൾ 2014 അവസാനമാണ് പിശാശ് റിലീസ് ആവുന്നത്. പിന്നെയും ഒരു വർഷത്തിലേറെ കഴിഞ്ഞാണ് ഞാൻ മലയാളത്തിൽ നായികയായി അഭിനയിക്കുന്നത്. ഒരു മുറേ വന്ത് പാർത്തായ ഒരേ മുഖം കട്ടപ്പനയിലെ ഹൃതിക് റോഷനാണ് ബ്രേക്ക് തന്നത്. ഒരു പക്ഷേ കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ ഞാൻ പിന്നീടാണ് ചെയ്തിരുന്നതെങ്കിൽ എനിക്ക് ബ്രേക്ക് കിട്ടാൻ വൈകിപ്പോയേനെ. തമിഴിൽ പിശാശിലൂടെ ബ്രേക്ക് കിട്ടിയെങ്കിലും തമിഴിൽ ഞാൻ തുടർന്നില്ല. പിന്നീട് കേരളത്തിലോട്ട് വന്ന് ഞാൻ പഠിത്തത്തിൽ ശ്രദ്ധിച്ചു. കോളേജിൽ 2-ാം വർഷമായപ്പോൾ മലയാളത്തിൽ നായികയായത്. കട്ടപ്പന ഹിറ്റായി കഴിഞ്ഞ് മലയാളത്തിൽ എനിക്ക് ഗ്യാപ്പ് വന്നില്ല. അത് കഴിഞ്ഞ ഉടനെ ഫുക്ര് ചെയ്തു, രാമലീല അടുത്ത ബ്രേക്ക് തന്നു. ഒരു പഴയ ബോംബ് കഥ വേറൊരു ബ്രേക്ക് തന്നു. അതിനിടയ്ക്ക് പോക്കിരി സൈമണും വിശ്വാസപൂർവ്വം മൻസൂറും ഒക്കെ ചെയ്തു. ഭൂമിയിലെ മനോഹര സുഖാരിമാണ് അവസാനം ചെയ്ത സിനിമ. സെലിബ്രിറ്റികളുടെ കൂടപ്പിറപ്പാണ് ട്രോളുകൾ. ട്രോളന്മാരുടെ ആക്രമണത്തിന് ഏറ്റവും കൂടുതൽ വിധേയായിട്ടുള്ള ഒരാളാണ് പ്രയാഗയും. ട്രോൾ ഒരു ആക്രമണമായി കാണാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. ട്രോളിനെ ഒരു ആക്രമണമായി കണ്ടിരുന്നെങ്കിലും ഒന്നുകിൽ ഞാൻ ഡിഫെൻഡ് ചെയ്തേനെ, അല്ലെങ്കിൽ ഞാൻ തിരിച്ച് പ്രതികരിക്കുകയോ പരാതിപ്പെടുകയോ ചെയ്തേനെ. എനിക്ക് ട്രോളന്മാരുടെ ആക്രമണമുണ്ട്, എനിക്കതിൽ പരാതിയുണ്ടെന്ന് പറഞ്ഞ് ഞാൻ സൈബർ സെല്ലിൽ പരാതിപ്പെട്ടേനെ. അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അതിനർത്ഥം ഞാൻ അതിനെ ഒരു ആക്രമണമായി കാണുന്നില്ലെന്നും അങ്ങനെ കാണേണ്ട ആവശ്യമില്ലെന്നും തന്നെയാണ്. മനസ്സാലെ വാക്കാലോ പ്രവൃത്തിയാലോ എന്നെ വേദനിപ്പിക്കാത്ത പ്രവൃത്തിയാണ് ട്രോളുകൾ. ട്രോളിന്റെ ഒരു സബ്ജക്ട് ഞാൻ ആകുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും എന്തോ ഒരു വില അത് അറിഞ്ഞോ അറിയാതെയോ ആരൊക്കെയോ എനിക്ക് തരുന്നുണ്ടെന്നതിന്റെ തെളിവല്ലേ? മലയാളത്തിൽ ഇന്ന് ഒരുപാട് നായികമാരുണ്ട്. നായികമാർ തമ്മിൽ ഒരു മത്സരമുണ്ടോ? ഒരിക്കലും അങ്ങനെ ഒരു മത്സരത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. മത്സരം നല്ലതാണ്. തനിക്ക് തന്നോട് മത്സരമുണ്ടായാലേ ഇന്നത്തെ കാലത്ത് മുന്നേറാൻ കഴിയൂ. എന്നാലേ മീഡിയ എന്ന ശക്തമായ ഇൻഫർമേഷൻ പ്ലാറ്റ്ഫോമിൽ നമുക്ക് നിലനിൽക്കാൻ പറ്റൂ. ആ മീഡിയയിൽ തന്നെയുള്ള 10,000-15,000 പേരോട് മത്സരിക്കാൻ നിന്നിട്ടൊന്നും കാര്യമില്ല. ഓരോരുത്തരും അവരവരുടേതായ കഴിവുകൊണ്ടും ബുദ്ധി കൊണ്ടും സാമർഥ്യം കൊണ്ടും പരിചയ സമ്പത്തുകൊണ്ടും നിലനിന്നു പോകുന്നവരാണ്. അവിടെ ഒരു സ്പേസ് എനിക്കുമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എന്നെ തന്നെ മെച്ചപ്പെടുത്താൻ നോക്കുന്നു. എന്നെ മെച്ചപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ കാലത്തിനൊപ്പം തന്നെ ഞാനും ഓടണം. മീഡിയ, ട്രെൻഡ് എല്ലാം നിരീക്ഷിക്കുന്നയാളാണ് ഞാൻ. മറ്റ് ആക്ടേഴ്സിനോട് മത്സരിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ കാണാതെ പോകുന്നു എന്നതാണ് സത്യം. എന്നെ കാണാതെ ഞാൻ ആരോട് മത്സരിച്ചിട്ട് എന്ത് കാര്യം?